താഴ്മ അത് എത്ര അനുഗ്രഹീതമായ സ്വഭാവമാകുന്നു എന്നറിയാമോ? വിനയമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കൂ. വിനയമില്ലാത്തവരെ ദൈവം വെറുക്കുന്നു. അഹങ്കാരം എപ്പോഴും മറ്റുള്ളവർക്ക് ദോഷം മാത്രമേ പ്രവർത്തിക്കൂ. നിഗളം കളയൂ, വിശ്വാസം കൈക്കൊള്ളൂ. സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ ഏതാണ്ട് കൂടിയതാണെന്ന ഭാവം പലപ്പോഴും മനുഷ്യർക്കെല്ലാം ഉണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാത്ത മനുഷ്യത്വമില്ലായ്മ എത്ര നികൃഷ്ടമാകുന്നു. അഹങ്കാരം ഇതുവരെയും ആരെയും ഗുണപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും മനുഷ്യർ അഹങ്കാരികളായി പോകുന്നത് നമ്മുടെ വർഗത്തിന്റെ നശിച്ച അവസ്ഥയെ കാണിക്കുന്നു. കുടുംബമഹിമയിൽ അഹങ്കരിക്കുന്നവർ, ആരോഗ്യത്തിലും സമ്പത്തിലും സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലും നിഗളിക്കുന്നവർ ഇല്ലേ? ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു, ഒരു വിഭാഗം ജനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ പറയുകയാണ്, അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്ന ഈ മനുഷ്യർക്ക് ഇവിടെ കാണുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. പക്ഷെ പ്രവാചകൻ പറയുന്നു, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും എന്ന്. ഒരു വലിയ സംശയവുമായിട്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ തന്റെ പുസ്തകം ആരംഭിക്കുന്നതെന്ന് നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ദുഷ്ടത ദേശത്ത് പെരുകിയിട്ടും ദൈവം ഒന്നും ചെയ്യാത്തതുപോലെ തോന്നിയ പ്രവാചകൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. ദൈവമേ ഇതെന്തുകൊണ്ട്? ഇത് പ്രവാചകൻ ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടി പ്രവാചകനെ കൂടുതൽ പ്രശ്നത്തിലാക്കി. അല്പമെങ്കിലും നല്ലവരായ യഹൂദയിലെ ജനങ്ങളെ ശിക്ഷിക്കുവാൻ ദൈവം ഏറ്റവും മോശക്കാരായ ബാബിലോന്യരെ ഉപയോഗിക്കുവാൻ പോകുന്നു എന്നറിഞ്ഞ ഹബക്കൂക്ക് അസ്വസ്ഥനായി. ചില വാദമുഖങ്ങളൊക്കെ നിരത്തി വെച്ചപ്പോൾ രക്ഷയില്ലെന്ന് മനസ്സിലായതിനാൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കാം എന്നവൻ തീരുമാനിച്ചു. അങ്ങനെ ഒന്നാം അധ്യായത്തിൽ പതറി നിന്ന പ്രവാചകൻ രണ്ടാം അധ്യായത്തിൽ ശാന്തനായി. പ്രവാചകൻ കാണുന്ന ചില ദർശനങ്ങളാണ് രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. പ്രവാചകൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവനൊരു പ്രത്യേക സ്ഥലം കൂടി തെരഞ്ഞെടുത്തു, കാവൽ ഗോപുരം. എന്തു വന്നാലും ദൈവത്തിൽ നിന്നും മറുപടി ലഭിക്കുമെന്ന് ഹബക്കൂക്ക് വിശ്വസിച്ചു. ദൈവം പ്രവാചകനെ പല സത്യങ്ങളും കാണിച്ചു. അവ എല്ലാം എഴുതുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ദൈവം പ്രവാചകനെ രണ്ട് വിധത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് ദർശനം നൽകി. ഒന്നാമത് അഹങ്കാരികളായവർ, രണ്ടാമത് വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാന്മാർ. ഹബക്കൂക്കിന്റെ പ്രവചനം രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിലാകുന്നു നാം അത് കാണുന്നത്. വളരെ പരിചിതമായ ആ വാക്യം നാം ഇന്നലെ പഠിച്ചല്ലോ, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്നുള്ള വാക്യം. ഇന്നിനിയും 5 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഈ ഭാഗം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഭാഗമാകുന്നു. എല്ലാ ഭാഗവും അങ്ങനെ തന്നെയാണ്. മനസ്സ് നേരല്ലാത്ത ആ കൂട്ടത്തിന്റെ കാര്യമാണ് ഇനിയും പറയുന്നത്. അതെ, അഹങ്കരിച്ചിരിക്കുന്ന ആ വിഭാഗത്തോട് പ്രവാചകൻ പറയുന്നു, നിങ്ങൾക്കയ്യോ കഷ്ടം. പ്രധാനമായും ബാബിലോന്യർക്കെതിരെ പറയുന്ന ശാപമാകുന്നു ഇത്. ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിൽ കൊടുത്തിരിക്കുന്നതിലേക്കും ചിട്ടയായും ക്രമമായും പറഞ്ഞിരിക്കുന്ന ശാപവചനങ്ങളാകുന്നു ഇവ. രണ്ടും കൂടെ ചേരുന്നില്ലല്ലേ, ചിട്ടയായും ക്രമമായും പറഞ്ഞിരിക്കുന്ന ശാപവചനങ്ങൾ. 3 വാക്യങ്ങൾ വീതമുള്ള 5 ഭാഗങ്ങളായിട്ടാണ് അവ പറഞ്ഞിരിക്കുന്നത്. രണ്ടാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. വീഞ്ഞ് വിശ്വാസ പാതകനാകുന്നു, അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കുകയില്ല. അവൻ പാതാളം പോലെ വിസ്താരമായി വായ് പിളർക്കും, മരണം പോലെ തൃപ്തിപ്പെടാതെയും ഇരിക്കുന്നു. അവൻ സകല ജാതികളെയും തന്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തന്റെ അടുക്കൽ ചേർക്കുന്നു. വീഞ്ഞ് വിശ്വാസ പാതകനാകുന്നു. ഇവിടെ പ്രവാചകൻ ബാബിലോനിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് ബാബിലോൺ ഒരു വൻ സാമ്രാജ്യം ഒന്നും ആയി തീർന്നില്ലായിരുന്നു. പിന്നീട് ദാനിയേലിന്റെ കാലത്താണ് ബാബിലോൺ യഥാർത്ഥത്തിൽ ഉയർന്നു വന്നത്. അവരെക്കുറിച്ചുള്ള ഒന്നാമത്തെ ആരോപണം, അവർ വീഞ്ഞു കുടിച്ച് അതിക്രമം കാണിച്ചു എന്ന് മാത്രമല്ല, നിഗളിക്കുകയും ചെയ്തു. അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കുകയില്ല എന്ന്. ബാബിലോനിർ എപ്പോഴും കൂടുതൽ കൂടുതൽ പിടിച്ചടക്കാനുള്ള വ്യഗ്രതയിൽ ഓടി നടന്നവരാണ്. അവർ സകല ജാതികളെയും തന്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തന്റെ അടുക്കൽ ചേർക്കുന്നു. അവർ എങ്ങനെങ്കിലും മറ്റുള്ളവരെ പിടിച്ചടക്കുവാനുള്ള താല്പര്യത്തിൽ മാത്രം മുൻപോട്ടു പോയി. ഈ കാര്യത്തിൽ അവർ ഒരിക്കലും തൃപ്തരല്ലായിരുന്നു. ഓരോ രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ബന്ദികളെയും കൊള്ളയെയും കൂട്ടുന്ന പ്രകൃതി. ലോകശക്തികളിൽ ആദ്യത്തേതായി അറിയപ്പെടുന്നത് ബാബിലോന്യരാകുന്നു. ലോകം മുഴുവൻ കീഴടക്കി ഭരിക്കുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ലോകത്തിൽ അനേകം രാഷ്ട്രങ്ങളുടെയും സ്വപ്നം അതുതന്നെയാകുന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഒരു വലിയ വിഡ്ഢിത്തരം ഇതുതന്നെയാകുന്നു. ബാബിലോന്യർക്കും പറ്റിയത് ഇത് തന്നെയാകുന്നു. അഹങ്കാരം കൊണ്ട് ഊതി വീർപ്പിക്കപ്പെട്ടിരുന്ന ആ ജനം അവർ ചിന്തിച്ചു, ലോകം ഭരിക്കുവാൻ തങ്ങൾ ശക്തരാകുന്നു എന്ന്, ലോകത്തെ അടക്കി വാഴുവാൻ തങ്ങൾ ശക്തരാകുന്നു എന്ന്. അതെ, മറ്റുള്ളവരെ ഭരിക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം, ശുശ്രൂഷിക്കുവാനുള്ള വിനയം ആർക്കും അധികമില്ല. സത്യത്തിൽ ആവശ്യം ഇന്ന് ശുശ്രൂഷയാകുന്നു. ശുശ്രൂഷ ചെയ്തവരെ ലോകം മാനിച്ചു. ഈ വാക്യത്തിൽ ആ ജനത്തിന്റെ മദ്യാസക്തി എന്ന പാപത്തെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് നാം കാണുന്നു. ഈ വിഷയം പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ അനേകം പ്രാവശ്യം കാണാവുന്നതാകും. ആമോസ്, യോവേൽ, നഹൂം, ഇതാ ഇവിടെ ഹബക്കൂക്ക് മദ്യപാനത്തിനെതിരെ സംസാരിക്കുന്നു. അശ്ശൂര്യ സാമ്രാജ്യത്തിന്റെ അധഃപതനത്തിന് കാരണം മദ്യാസക്തി ആയിരുന്നു എന്ന് നഹൂം പ്രവാചകൻ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. വടക്കേ രാജ്യത്തെ അടിമകളാക്കി ശിക്ഷിക്കുവാൻ ദൈവം ഒരുങ്ങിയതിന്റെ കാരണം മദ്യപാനമായിരുന്നു എന്ന് ആമോസ് പ്രവാചകൻ വ്യക്തമാക്കി. ഇവിടെ ഇതാ ഹബക്കൂക്ക് പറയുന്നു, ബാബിലോൺ സാമ്രാജ്യത്തെ ദൈവം നശിപ്പിക്കുന്നതും മദ്യപാനം എന്ന ദോഷം കാരണത്താലായിരിക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ മദ്യപാനം തന്നെ അതിന്റെ അന്ത്യമുണ്ടാക്കിക്കൊള്ളുമെന്ന്. ബാബിലോണിനെ വേർതിരിച്ചറിഞ്ഞിരുന്ന അവരുടെ പ്രത്യേകതയായിരുന്നു മദ്യപാനം എന്നത്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ ബെൽസസേറിന്റെ വലിയ വിരുന്നിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. ബാബിലോൺ തകർന്ന രാത്രിയായിരുന്നു അത്. എന്തുകൊണ്ട്? അവരെല്ലാം മദ്യലഹരിയിലായിരുന്നു, മദ്യപിച്ച് മതോന്മത്തരായി വഷളത്വത്തിൽ കൂത്താടിയ രാത്രിയായിരുന്നു അത്. അവരുടെ കെട്ടിയുയർത്തിയിരുന്ന പട്ടണത്തിനുള്ളിൽ അവർ തികച്ചും സുരക്ഷിതരായിരുന്നു എന്നാണ് അവർ ചിന്തിച്ചത്. റോമാ സാമ്രാജ്യത്തെയും തകർത്തത് മദ്യപാനം തന്നെ. മദ്യപാനത്തിനടിമയായ ഏതൊരു വ്യക്തിയും, കുടുംബവും, സമൂഹവും, രാഷ്ട്രവും നശിക്കും. നമ്മുടെ സമൂഹം നശിക്കുവാൻ പോകുന്നല്ലോ എന്നതോർക്കുമ്പോൾ വളരെയധികം ഹൃദയഭാരം അനുഭവപ്പെടുന്നു. എത്രയെത്ര കള്ളുഷാപ്പുകളും ചാരായ ഷാപ്പുകളും ബാറുകളും ഒക്കെ ആകുന്നു ഓരോ ദിവസവും ഉയർന്നു വരുന്നത് എന്ന് നോക്കണം. എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ ആവശ്യം? എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കുടിക്കാതിരിക്കുന്നതല്ല, പിന്നെ മനുഷ്യന്റെ മനസ്സിന് രൂപാന്തരമുണ്ടാകണം. എന്നുകൊണ്ട് ഈ ദുഷിച്ച പ്രവണതയെ അധികാരികൾ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനെ ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ ചെയ്യുന്നത് വലിയ തെറ്റാകും. കാരണം എത്രയെത്ര കുടുംബങ്ങളാകുന്നു ഇതിനാൽ നശിക്കുന്നത്. ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്ന ഒരു വലിയ പങ്ക് കത്തുകളും മദ്യപാനത്തിന്റെ ക്രൂരമായ പീഡനം അനുഭവിക്കുന്ന ഭവനങ്ങളിൽ നിന്നുമാകുന്നു. എത്രയെത്ര പിഞ്ചോമനകളാകുന്നു ഹൃദയം തകർന്നു കഴിയുന്നത്. എത്രയെത്ര കുടുംബങ്ങളിൽ കണ്ണുനീർ മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ എന്തെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയെങ്കിൽ ഇന്ന് തന്നെ അതിനോട് വിട പറയുവാൻ സാധിക്കുമോ? എനിക്ക് എഴുതൂ. വേണ്ട ഉപദേശങ്ങൾ നൽകി ഞാനും സഹായിക്കാം. ഹബക്കൂക്കിന്റെ ഈ ചെറിയ പുസ്തകത്തിൽ ദൈവം പറയുന്നത്, മദ്യപാനം താങ്കളെ അഹങ്കാരത്തിലേക്കും തുടർന്ന് സകലവും അത്യാർത്ഥിയോടെ ഉരുട്ടി വിഴുങ്ങുന്ന പാതാളം പോലെയും ആക്കി തീർത്തു എന്നാണ്. സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നു, കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് രണ്ട് പുത്രിമാരുണ്ട്, ഒരിക്കലും തൃപ്തി വരാത്തതും മൂന്നുണ്ട്, മതി എന്ന് പറയാത്തത് നാലുണ്ട്, പാതാളവും വന്ധ്യയുടെ ഗർഭപാത്രവും. ഹബക്കൂക്ക് ഇതേ ആശയമാകുന്നു പ്രകടിപ്പിക്കുന്നത്. അവൻ പാതാളം പോലെ വിസ്താരമായി വായു പിളർക്കുന്നു. ഒരിക്കലും ഒരിക്കലും തൃപ്തി വരാതെ കൂട്ടണം കൂട്ടണം എന്ന ചിന്ത, പാതാളം പോലെ വിസ്താരമാക്കിയ അവസ്ഥ. ഇനിയും ബാബിലോൺ തന്റെ മേൽ വരുവാൻ പോകുന്ന 5 കഷ്ടങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. ഈ കഷ്ടതകൾക്ക് അല്ലെങ്കിൽ ശാപങ്ങൾക്കുള്ള കാരണം ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാം. ഈ തെറ്റുകളിൽ ഉഴപടിയുന്നവർക്ക് ഇന്നും ഈ ശാപമുണ്ടാകും എന്ന മുന്നറിയിപ്പോടെ ആദ്യത്തെ ദോഷം ഞാൻ പറയട്ടെ. 6-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു, 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അവർ ഒക്കെയും അവനെക്കുറിച്ചൊരു സദൃശവും അവനെക്കുറിച്ച് പരിഹാസവുമായുള്ള ഒരു പഴഞ്ചൊല്ലും ചൊല്ലി തൻ്റെതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയവണ്ടം ചുമന്നു കൂട്ടുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം എന്ന് പറയുകയില്ലയോ? തൻ്റെതല്ലാത്തത് വർദ്ധിപ്പിക്കുക, പണയവണ്ടം ചുമന്നു കൂട്ടുക, തെറ്റായ മാർഗത്തിൽ നേടിയ സമൃദ്ധിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. തങ്ങളുടേതല്ലാത്തത് ബലം പ്രയോഗിച്ച് പിടിച്ചു പറിച്ച് സമ്പന്നന്മാരായവർ ശപിക്കപ്പെട്ടവർ. ഈ ചൂഷണം ഒരിക്കലും ദൈവം പൊറുക്കില്ല. ബലമുള്ളവൻ ബലഹീനനെ ചൂഷണം ചെയ്യുന്നത് സമൂഹങ്ങളിൽ സർവ്വസാധാരണമാകുന്നു. ഇത് ഇന്നൊരു തെറ്റായി പലർക്കും തോന്നാറില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ സ്ഥിതി. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ഇന്ന് ആർക്കും ഒരു പ്രശ്നമല്ല. ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്നു, വിദ്യാഭ്യാസമുള്ളവൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്നു. ഇന്ന് ഇതൊരു പ്രശ്നമായി പലർക്കും തോന്നാറില്ല. അതെ സുഹൃത്തെ, തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് എന്തെങ്കിലും താങ്കളുടെ കൈവശമുണ്ടെങ്കിൽ അത് താങ്കൾക്കൊരു ശാപമായിരിക്കും. മറ്റുള്ളവന്റെ വസ്തുവിന്റെ ഒരു ഭാഗം താങ്കളുടെ കൈവശമുണ്ടോ? അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുത്തൻ 100 രൂപ വാങ്ങിക്കൊണ്ടു പോയപ്പോൾ 10,000 എന്ന് എഴുതിയതിന്റെ കീഴിൽ അവന്റെ വിരലടയാളം വെയിപ്പിച്ച് അവനത് തിരികെ തരാതിരുന്നപ്പോൾ കേസ് കൊടുത്ത് അവനുള്ളത് മുഴുവൻ ജപ്തി ചെയ്ത് സമ്പന്നരായവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ചൂഷണം, മനുഷ്യരുടെ ബലഹീനതയായ മദ്യവും ലഹരി സാധനങ്ങളും വിറ്റ് സമ്പന്നരായവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്നില്ലേ? അസാൻമാർഗികതയുടെ പാരമ്യത്തിൽ മനുഷ്യന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് ലൈംഗികത്വം കാണിച്ച് ഒരുവിധത്തിൽ മറ്റുള്ളവർക്കുള്ളതെല്ലാം പിടിച്ചു പറിച്ച് ഇന്ന് സുഖിക്കുന്നവർ നമുക്ക് ചുറ്റുമില്ലേ? അയ്യോ, ശപിക്കപ്പെട്ടവരാണ് ഇങ്ങനെയുള്ളവർ, ദ്രോഹികളാണ്. പ്രവാചകൻ ഇവിടെ പറയുന്നു, പണയപന്തം ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടമെന്ന്. പണയം വാങ്ങുന്നവർ, അമിത പലിശ വാങ്ങുന്ന എന്റെ പ്രിയ സുഹൃത്തെ, അത് താങ്കൾക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്ന് മറക്കരുത്. അനാവശ്യ മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന പണം താങ്കൾക്ക് എന്നും കണ്ണുനീർ മാത്രമായിരിക്കും നൽകുന്നത്. സുഹൃത്തെ, താങ്കൾ നികുതി വെട്ടിച്ച് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. സർക്കാരിനുള്ള നികുതി ഒരിക്കലും കൊടുക്കാതിരിക്കരുത്. ആദായ നികുതി ആയിക്കൊള്ളട്ടെ, വസ്തുവിന്റെ കരമായിക്കൊള്ളട്ടെ, കച്ചവട നികുതി ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾ നൽകിയേ മതിയാകൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, താങ്കൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കെല്ലാം കഴിവതും ബില്ല് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കച്ചവടക്കാർ പറയും, ബില്ല് എഴുതാതിരിക്കാമെങ്കിൽ പൈസ കുറെ കുറയുമെന്ന്. കുഴപ്പമില്ലാതെ കുറച്ച് കിട്ടുന്നതല്ലേ, എന്നാൽ ബില്ല് വേണ്ട എന്ന് പറയും. അതുകൊണ്ട് താങ്കൾ സർക്കാരിനെ വെട്ടിക്കുവാൻ കൂട്ടുനിൽക്കുകയാണ് എന്ന് മറക്കരുത്. നമ്മുടെ 2 രൂപ പോയാലും ആ തെറ്റ് നാം ഒരിക്കലും ചെയ്യരുത്. കച്ചവടം ചെയ്യുന്ന സുഹൃത്തെ, താങ്കൾ അമിത ലാഭം എടുക്കുവാൻ പാടില്ല. താങ്കൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ലാഭം മാത്രം എടുക്കണം, അല്ലെങ്കിൽ വെറുതെ ശാപം വലിച്ച് തലയിൽ വെക്കുകയാണ്. തലമുറകൾക്ക് അതൊരു ശാപമായി തീരും, ആരും അനുഭവിക്കാൻ പോകുന്നില്ല. തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ ലഭിക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പലരും കരുതുന്നത്. അത് വലിയ മണ്ടത്തരമാകുന്നു. സുഹൃത്തെ, താങ്കളുടെ കീഴ് ജീവനക്കാരെ ചൂഷണം ചെയ്താണോ താങ്കൾ പണം ഉണ്ടാക്കുന്നത്? അവർക്ക് ലഭിക്കേണ്ട ന്യായമായ ശമ്പളം നൽകുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ വളരെയാകുന്നു. ദയവ് ചെയ്ത് അന്യായമായി സമൃദ്ധി ഉണ്ടാക്കരുത്, അത് ശാപമാകുന്നു. അങ്ങനെ ഉണ്ടാക്കിയത് വെച്ചുകൊണ്ടിരിക്കുവാൻ ശ്രമിക്കരുത്, അത് അതിന്റെ ഉടമസ്ഥന് തിരികെ കൊടുക്കുക. അങ്ങനെയാണല്ലോ ക്രിസ്തുവിനെ കണ്ടെത്തിയ സഖായി ചെയ്തത്. അതുതന്നെയാണ് നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അന്യായമായി സമ്പാദിച്ചതൊന്നും നിലനിൽക്കില്ല. തങ്ങൾക്കുള്ളതല്ലാത്തത് പിടിച്ചെടുക്കുന്നതിനാൽ ദൈവം ബാബിലോണ്യർക്ക് ശാപം വരുന്നു എന്നറിയിക്കുന്നു. അയ്യോ കഷ്ടം. ഈ വിഷയത്തിൽ ആരുടെയെങ്കിലും മനസാക്ഷി കുത്തുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ എനിക്ക് എഴുതുവാൻ മറക്കരുത്. മനുഷ്യൻ തന്റെ ഉപജീവനം മുഖത്തെ വിയർപ്പോടെ നേടണം എന്നാകുന്നു ദൈവം പരിപാടിയിട്ടത്. ആർക്കും അംഗീകരിക്കുവാൻ സാധ്യമല്ല. എളുപ്പമാർഗത്തിൽ വിയർപ്പില്ലാതെ സമ്പാദിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, നിങ്ങൾ സമ്പാദിക്കുന്നത് മുഖത്തെ വിയർപ്പോടുകൂടി അല്ല എങ്കിൽ ആരോ വിയർത്തുണ്ടാക്കിയതാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മറക്കരുത്. അത് തെറ്റാണ്, അത് ചൂഷണമാകും, നീചമാകും, പൈശാചികമാകും. ബാബിലോന്യർ ആഗ്രഹിച്ചത് മറ്റുള്ളവർ ജോലി ചെയ്യട്ടെ എന്നാകും. അങ്ങനെ മറ്റുള്ളവർ ഉണ്ടാക്കുമ്പോൾ ഇവർ ചെന്ന് ബലം പ്രയോഗിച്ച് അത് കൊണ്ടുപോരും. എത്ര നികൃഷ്ടമായിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രവൃത്തി. കൊള്ളക്കാർ, അതാണ് ആദ്യത്തെ ശാപം. ദൈവം ബാബിലോനിനെ അതിനായി ശിക്ഷിക്കുവാൻ പോകുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ ദൈവം നീതിമാനും ന്യായകർത്താവുമാകുന്നു. ആരെയും മറ്റൊരാൾ പീഡിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനിയും 7-ാം വാക്യം നോക്കിക്കാട്ടെ. നിന്റെ കടക്കാർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ അവർക്ക് കൊള്ളയായിത്തീരുകയും ഇല്ലയോ? നീ അവർക്ക് കൊള്ളയായിത്തീരുകയും ഇല്ലയോ എന്നത് ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും എന്ന പ്രമാണമാകുന്നു. എത്ര സത്യമായിരിക്കുന്നില്ലേ? പാടത്ത് നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്തവരുണ്ടോ? ഒരു മനുഷ്യൻ തൻ്റെ മകന്റെ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇതെന്ത് കഷ്ടം, ഞാൻ എൻ്റെ അപ്പനെ അടിച്ചില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അപ്പന്, അയാളുടെ അപ്പന് അടിയല്ലാത്തതെല്ലാം കൊടുത്തു എന്ന് ചുരുക്കം. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കൊയ്യും. മരുമകൾ അമ്മാവിയമ്മയോട് ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പ്രവൃത്തിയും പലിശയടക്കം കിട്ടും എന്നോർക്കണം. അമ്മാവിയമ്മ ഇപ്പോൾ അത് ഓർക്കുന്നുണ്ട്. പണ്ട് പുള്ളിക്കാരത്തി വിതച്ചത് ഫലഭൂയിഷ്ഠമായി ഇന്ന് കൊയ്യുകയാണ്. അടുത്ത തലമുറ കുറെ കൂടി പുരോഗമിച്ചതായിരിക്കും, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് കരുതരുത്. താങ്കൾ വിതയ്ക്കുന്ന വിത്തല്ലേ പിന്നീട് കൊയ്യും. ദൈവം പറയുന്നു, നീ ആരിൽ നിന്നൊക്കെയെങ്കിലും പിടിച്ചു പറിച്ചോ സാരമില്ല, നിന്റെ കയ്യിൽ നിന്നും അതെല്ലാം പലിശ സഹിതം ആരെങ്കിലും പിടിച്ചു പറിച്ചോളുമെന്ന്. സംഭവിച്ചെന്തെന്നാൽ, മേദ്യ പാർസി സാമ്രാജ്യം ശക്തി പ്രാപിച്ചപ്പോൾ അവർ ബാബിലോനോട് ഏറ്റവും ക്രൂരമായി പെരുമാറി. ഒറ്റ രാത്രി കൊണ്ട് ബാബിലോണിനെ, അതെ ശക്തമായ സാമ്രാജ്യത്തെ പിടിച്ചടക്കി. ഉന്മൂലനം ചെയ്യുവാൻ ദൈവം അന്ന് വഴിയൊരുക്കി. തൻ്റേതല്ലാത്തതിനെ പിടിച്ചു പറിച്ച് സമ്പത്തുണ്ടാക്കിയവർ എത്ര പെട്ടെന്നാണ് നശിച്ചത്. ദൈവം പറയുന്നു, നിന്റെ കടക്കാർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ അവർക്ക് കൊള്ളയായിത്തീരുകയും ഇല്ലയോ? മാത്രമല്ല, നിന്റെ രക്തദാഹത്തിന് പകരം ചെയ്യുന്ന ഒരു സമയം വരുന്നു. അത്യാഗ്രഹിയായ മനുഷ്യന്റെ, രക്തദാഹിയായ മനുഷ്യന്റെ പാപം ശിക്ഷിക്കപ്പെടാതെ പോകുകയില്ല എന്നോർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതിലേതെങ്കിലും പാപമുണ്ടോ? തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ച് ഉപേക്ഷിക്കുന്നത് എപ്പോഴും നന്മയാണ്. അത് മാത്രമേ താങ്കളെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തൂ എന്ന് മറക്കരുത്. ഇനിയും 2:9 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 9 മുതൽ 11 വരെ ഞാൻ വായിക്കട്ടെ. അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതാണ്. തന്റെ വീട്ടിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവൻ അയ്യോ കഷ്ടം. പല ജാതികളെയും ഛേദിച്ചു കളഞ്ഞതിനാൽ നീ നിന്റെ വീട്ടിന് ലജ്ജ നിരൂപിച്ചു. നിന്റെ സ്വന്തം പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലോം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. മദ്യപാനം എന്നതിന് പുറമെ ഉണ്ടായിരുന്ന മറ്റൊരു പാപമാകുന്നു അത്യാഗ്രഹം എന്നുള്ളത്. ബാബിലോന്യർ ഈ പാപത്തിൽ കുറ്റക്കാരായിരുന്നു. ഇവരുടെ അത്യാഗ്രഹം വളരെ ദുഷിച്ച വിധത്തിലുള്ള ഒന്നായിരുന്നു. തങ്ങളുടേതല്ലാത്തതെല്ലാം കൈക്കലാക്കുവാൻ അവർ ഓടി നടന്നു. ദൈവം കൽപ്പിച്ചത്, നാം അയൽക്കാരന്റെ സമ്പത്തോ ഭാര്യയെയോ ആരോഗ്യത്തെയോ ഒന്നും മോഹിക്കരുത് എന്നാണ്. മോഹത്തിലൂടെയാണല്ലോ അവ സ്വന്തമാക്കുവാൻ ആരംഭിക്കുന്നത്. ദുരാഗ്രഹം പാടില്ല. ഈ വാക്യങ്ങളിൽ കാണുന്നത് ഒരുതരം മനുഷ്യത്വമില്ലായ്മയാകുന്നു. മറ്റുള്ളവന് ഇല്ലെങ്കിലും എനിക്ക് സമൃദ്ധി ഉണ്ടാകണം എന്ന ചിന്ത. 9 വാക്യത്തിൽ പറയുന്നു, അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതിന്. തന്റെ കൂടാരാലും നശിപ്പിക്കപ്പെടുവാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് എന്ന് കരുതുന്ന കഴുകനെ പോലെയാകുന്നു ഈ ബാബിലോന്യർ. തന്റെ സുരക്ഷിതത്വം മാത്രം നോക്കുന്ന മനുഷ്യനെ ആകുന്നു ഇവിടെ കാണുന്നത്. ആരെ ചവിട്ടി കയറിയാലും വേണ്ടില്ല, ഞാനങ്ങ് മുകളിലെത്തണം അത്രമാത്രം. മറ്റുള്ളവരുടെ സൗകര്യങ്ങളോ അസൗകര്യങ്ങളോ ഒരു പ്രശ്നമാക്കാത്തവർ. ഇത് എത്ര പൈശാചികമാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരെല്ലാം കഷ്ടം സഹിച്ചാലും എന്റെ വീട്ടിൽ സുഭിക്ഷമായിരിക്കണമെന്നാണോ താങ്കൾ കരുതുന്നത്? മനുഷ്യത്വമില്ലാത്ത ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ദൈവം സമൂഹത്തിൽ ശാപം അയക്കും എന്ന് പറയുന്നത്. തന്റെ വീട്ടിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടമെന്നാകുന്നു പ്രവാചകൻ പറയുന്നത്. കച്ചവടം ചെയ്യുന്ന സുഹൃത്തെ, ദുരാദായം ആഗ്രഹിക്കുന്നുണ്ടോ? മായം ചേർത്ത വകകൾ വല്ലതും കൊടുക്കുന്നുണ്ടോ? ശ്രദ്ധിക്കൂ, താങ്കൾ താങ്കളുടെ വീട്ടിന് ലജ്ജ നിരൂപിച്ചു. നിന്റെ സ്വന്തം പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. തങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടും രക്തപാതകം കൊണ്ടും ബാബിലോൺ ദൈവത്തിന്റെ ന്യായവിധി തങ്ങളുടെ തലയിൽ വലിച്ചുവെച്ചു. 11 വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാകുന്നു, ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. ഇത് വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? എങ്ങനെയാകുന്നു ഈ കല്ല് നിലവിളിക്കുകയും തുലാം ഉത്തരം പറയുകയും ചെയ്യുന്നത്? സുഹൃത്തെ, താങ്കൾ ആ കാട്ടിൽ നിന്നും മോഷ്ടിച്ച സർക്കാരിന്റെ തടി വെച്ച് പണിത വീട്ടിൽ കിടക്കുമ്പോൾ അത് സംസാരിക്കുന്നത് കേൾക്കാറില്ലേ? എഞ്ചിനീയർ സ്നേഹിത, അന്ന് ആ പാലം പണിക്ക് വന്ന സിമെന്റും കമ്പിയും കടത്തിക്കൊണ്ടുവന്ന പണിത താങ്കളുടെ ഇന്നത്തെ വീട്ടിൽ കിടക്കുമ്പോൾ കല്ലുകളൊക്കെ സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കാറില്ലേ? താങ്കൾ PWD പ്രവർത്തിച്ചപ്പോൾ വെട്ടിച്ചത് കൊണ്ട് പണിതുയർത്തിയ സൗദം ഇന്ന് കുറ്റബോധമാണോ സമാധാനമാണോ താങ്കൾക്ക് നൽകുന്നത്? ലോകത്തിൽ ഒരു മനുഷ്യനും അറിഞ്ഞു കാണില്ല, പക്ഷെ ആ കല്ലും മരവും താങ്കളോട് സംസാരിക്കുന്നു. മറ്റേത് ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ താങ്കൾക്കത് കേൾക്കുകയും ചെയ്യാം. അത് ഏതെങ്കിലും വിധത്തിലൊക്കെ ന്യായീകരിക്കുവാൻ ശ്രമിച്ചിട്ട് ഒരു രക്ഷയുമില്ല ഇല്ലേ? നിന്റെ കച്ചവടത്തിൽ മായം ചേർത്ത് വിറ്റ് ദുരാദായം ഉണ്ടാക്കി സമ്പന്നനായ നിന്റെ സമ്പത്ത് ഇന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുന്നോ? അത് തന്നെയാകുന്നു 100 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന താങ്കൾ സമയത്തിന് ക്ലാസ്സിൽ ചെല്ലാതെയും വേണ്ട വിധത്തിൽ തയ്യാറാകാതെ ആത്മാർത്ഥതയില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചിട്ടും ശമ്പളം വാങ്ങിയില്ലേ? അതുകൊണ്ട് ഇന്ന് സുഖമല്ല, കുറ്റബോധമല്ല, അതെ കുറ്റബോധം മാത്രമാണ് തോന്നുന്നത്. മനുഷ്യത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും എതിരായി കല്ലുകൾ നിലവിളിക്കും എന്നാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. മൂന്നാമതൊരു കൂട്ടർക്ക് അയ്യോ കഷ്ടം പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് അടുത്തത്. ഈ ശാപം പറഞ്ഞിരിക്കുന്നത് കുലപാതകന്മാർക്ക്, അക്രമികൾക്ക്, അതെ അതിക്രമം ചെയ്യുന്ന ഒരു കൂട്ടർക്കാണ്. 12-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം: രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതി കേട്ടുകൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. കൊടിയ അനീതിക്കെതിരെ ഉള്ള ശാപമാകുന്നു ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ബാബിലോൺ സാമ്രാജ്യം പണിതുയർത്തവർ അവർ ചെയ്ത കൊടും പാതകമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രക്തപാതകവും യുദ്ധങ്ങളും കൊണ്ട് അവർ ധനികരായി. മനുഷ്യവർഗത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പരമാർത്ഥം, ഈ ലോകത്തിൽ ഇതുവരെയുള്ള അവന്റെ ജീവിതം ഭ്രാന്തന്മാരെ പോലെ ആയിരുന്നു. പാപത്താൽ പിടിക്കപ്പെട്ടു, അതിനടിമപ്പെട്ട് ജീവിക്കുന്നവർ, അല്ലെങ്കിലും ഭ്രാന്ത് പിടിച്ചവരാണല്ലോ. തന്റെ സ്വന്തം വഴികൾ ക്രമീകരിച്ച് നടക്കുവാൻ മനുഷ്യന് കഴിവില്ല എന്നതാണ് സത്യാവസ്ഥ. താൻ ചെയ്യുന്നവയിൽ താൻ ശരിയാകുന്നു എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ തങ്ങൾ ചെയ്യുന്നത് എന്താകുന്നു എന്ന് നോക്കാതെയാണ് മനുഷ്യർ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ഇനിയും 12-ാം വാക്യത്തിൽ നാം വായിച്ചത് ദൈവം ബാബിലോണിനെ കുറ്റം വിധിക്കുന്നതാകുന്നു. 13-ാം വാക്യം ഇനി നോക്കിക്കാട്ടെ: ജാതികൾ തീക്ക് ഇരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തളർന്നു പോകുന്നതും സൈന്യങ്ങളുടെ യഹോവയുടെ ഹിതത്താൽ അല്ലയോ? എത്ര വലിയൊരു സത്യമാകുന്നു 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജാതികൾ തീക്കിരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തളർന്നു പോകുന്നതും സൈന്യങ്ങളുടെ യഹോവയുടെ ഹിതത്താൽ അല്ലയോ? കഴിഞ്ഞ കാലങ്ങളിലെ വൻശക്തികൾ ലോകം അടക്കുവാണ് സാമ്രാജ്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. അവരുടെ പരാക്രമങ്ങളെല്ലാം വൃഥാവായി പോയില്ലേ? പണിതുയർത്തുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ സാമ്രാജ്യ നേതാക്കന്മാർ പൊളിച്ചു കളയുവാൻ ഉപയോഗിച്ചു. ആകെ നശിപ്പിക്കുവാനായിരുന്നു അവരുടെ എന്നത്തെയും പ്രവണത. ഉദാഹരണത്തിന് ഗ്രീസിനെ തന്നെ നോക്കൂ. അവരുടെ ആശ്ചര്യജനകമായ അത്ഭുതകരമായ ശില്പവിദ്യകൾ, പ്രതിമകൾ, കലകൾ, സാഹിത്യം, പിന്നെ എന്തെല്ലാം എന്തെല്ലാം. യഥാർത്ഥത്തിൽ ഗ്രീക്കുകാർ കൂടുതൽ സമയം നശിപ്പിക്കുവാനാണ് ഉപയോഗിച്ചത്. മറ്റുള്ളവരെ നശിപ്പിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചതായ മനുഷ്യന്റെ പ്രവണത, മറ്റുള്ളവരെ നശിപ്പിച്ച് സ്വയം സമ്പന്നരാകുവാൻ ശ്രമിക്കുന്ന പ്രവണത നാം എപ്പോഴും കാണുന്നു. എത്ര പരിശ്രമിച്ചാലും അവയെല്ലാം തീക്ക് ഇരയാകുവാൻ പോകുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. 14-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ: വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ദൈവം ഈ ലക്ഷ്യത്തിലേക്കാണ് സകലത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയാകും. ഇപ്പോൾ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമല്ലല്ലോ. യഹോവയുടെ മഹത്വം പൂർണ്ണമായി അറിയുവാൻ നമുക്ക് സാധിക്കുന്നത് ക്രിസ്തു രണ്ടാമത് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു മാത്രമാണ്. അതിനുവേണ്ടിയിട്ടാണ് നാം കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം.